മത്തായി അദ്ധ്യായം 27. പിറ്റേന്ന് അതിരാവിലെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും യേശുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. അവർ അവനെ ചങ്ങലയിൽ ബന്ധിച്ചു. എന്നിട്ടവർ അവനെ ദേശാധികാരിയായ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. യേശുവിനെ കൊല്ലാൻ അവർ നിശ്ചയിച്ചത് യൂദ അറിഞ്ഞു. യേശുവിനെ ശത്രുക്കൾ കൊറ്റിക്കൊടുത്ത യൂദ ഇതെല്ലാം കണ്ട് തന്റെ പ്രവൃത്തിയിൽ വളരെ ദുഃഖിച്ചു. അതിനാൽ അവൻ 30 വെള്ളിക്കാശുമെടുത്ത് പുരോഹിതന്മാരുടെയും പ്രമാണിമാരുടെയും അടുത്തു ചെന്നു. യൂദ പറഞ്ഞു,
ഞാൻ പാപം ചെയ്തു. ഞാൻ നിഷ്കളങ്കനായ ഒരുവനെ കൊല്ലാൻ നിങ്ങളെ ഏൽപ്പിച്ചു.
യഹൂദ നേതാക്കൾ പറഞ്ഞു,
അതൊന്നും ഞങ്ങൾക്കറിയണ്ട, അതൊക്കെ നിന്റെ പ്രശ്നം.
അതിനാൽ യൂദ ആ പണം ദൈവാലയത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ടയാൾ അവിടം വിട്ടുപോയി തൂങ്ങി മരിച്ചു. മഹാപുരോഹിതന്മാർ ദൈവാലയത്തിൽ വീണ നാണയങ്ങൾ പെറുക്കിയെടുത്തു. അവർ പറഞ്ഞു,
ഈ പണം ദൈവാലയത്തിലെ ഭണ്ഡാരത്തിലിടാൻ നമ്മുടെ ന്യായപ്രമാണം അനുവദിക്കുന്നില്ല. കാരണം ഒരാളുടെ മരണത്തിന് പ്രതിഫലം നൽകിയ തുകയാണിത്.
അതിനാൽ ആ പണം കൊടുത്ത് കുശവന്റെ പറമ്പ് വാങ്ങാൻ അവർ തീരുമാനിച്ചു. യെരുശലേം സന്ദർശിക്കുന്ന പരദേശികൾ അവിടെ വച്ച് മരിച്ചാൽ അവരെ സംസ്കരിക്കാൻ ആ സ്ഥലം ഉപയോഗിക്കാം. അതിനാൽ ആ പറമ്പ് ഇപ്പോഴും രക്തപ്പറമ്പ് എന്നറിയപ്പെടുന്നു. യിരെമ്യാ പ്രവാചകന്റെ ഈ വാക്കുകൾ സ്വാർത്ഥമാവുകയായിരുന്നു.
30 വെള്ളിക്കാശും അവർ എടുത്തു. അത്രയുമാണ് അവന്റെ ജീവിതത്തിന്റെ വിലയായി യഹൂദർ തീരുമാനിച്ചത്. ആ 30 വെള്ളിക്കാശും കുശവന്റെ പറമ്പ് വാങ്ങാനെടുത്തു. കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ ആയിരുന്നു അത്.
യേശു ദേശാധികാരിയായ പീലാത്തോസിന്റെ മുമ്പിൽ നിന്നു. പീലാത്തോസ് അവനോട് ചോദിച്ചു,
നീയാണോ യഹൂദരുടെ രാജാവ്?
യേശു മറുപടി പറഞ്ഞു,
അതെ, ഞാനാണ്.
മഹാപുരോഹിതരും മൂപ്പന്മാരും കുറ്റപ്പെടുത്തിയപ്പോഴും അവൻ ഒന്നും പറഞ്ഞില്ല. അതിനാൽ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു,
നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ടും നിനക്ക് മറുപടിയൊന്നുമില്ലേ?
എന്നാൽ യേശു പീലാത്തോസിനോട് മറുപടിയൊന്നും പറഞ്ഞില്ല. ദേശാധികാരിക്കാകട്ടെ അത് ആശ്ചര്യമുളവാക്കുകയും ചെയ്തു. എല്ലാ വർഷവും പെസഹാ സമയത്ത് ദേശാധികാരി ഒരാളെ തടവിൽ നിന്നും മോചിപ്പിക്കുമായിരുന്നു. അത് മിക്കവാറും ജനഹിതം മാനിച്ചായിരിക്കും. ആ സമയം കുപ്രസിദ്ധനായ ബറബാസ് എന്നൊരാൾ തടവറയിലുണ്ടായിരുന്നു. പീലാത്തോസിന്റെ വസതിയിൽ കൂടിയിരുന്നവരോട് അദ്ദേഹം ചോദിച്ചു,
ഞാൻ നിങ്ങൾക്കായി ഒരാളെ സ്വതന്ത്രനാക്കാം, ആരെ വേണം? ബറബാസിനെയോ അല്ല, ക്രിസ്തു എന്ന് വിളിക്കുന്ന യേശുവിനെയോ?
പക്ഷേ പീലാത്തോസിന് അറിയാമായിരുന്നു അസൂയ കൊണ്ടാണവർ യേശുവിനെ തന്നെ ഏൽപ്പിച്ചതെന്ന്. നീതിപീഠത്തിലിരുന്നാണ് പീലാത്തോസ് ഇത് പറഞ്ഞത്. അയാൾ അവിടെയിരിക്കെ അയാളുടെ ഭാര്യ ഒരു സന്ദേശം കൊടുത്തയച്ചു,
അയാളെ ഒന്നും ചെയ്യരുത്, അയാൾ തെറ്റുകാരനല്ല. ഇന്ന് ഞാൻ അവനെ സംബന്ധിക്കുന്ന ഒരു സ്വപ്നം കണ്ടു, അതെന്നെ വല്ലാതെ അസ്വസ്ഥതയാക്കുന്നു.
എന്നാൽ യേശുവിനെ കൊല്ലുവാനും ബറബാസിനെ മോചിപ്പിക്കുവാനും ആവശ്യപ്പെടാൻ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ജനങ്ങളെ പ്രേരിപ്പിച്ചു. പീലാത്തോസ് ചോദിച്ചു,
ബറബാസും യേശുവും ആരെയാണ് ഞാൻ മോചിപ്പിക്കേണ്ടത്?
ജനങ്ങൾ മറുപടി പറഞ്ഞു,
ബറബാസിനെ.
പീലാത്തോസ് ചോദിച്ചു,
ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ പിന്നെ ഞാൻ എന്തു ചെയ്യണം?
എല്ലാവരും ആവശ്യപ്പെട്ടു,
അവനെ ക്രൂശിക്കുക.
പീലാത്തോസ് ചോദിച്ചു,
എന്തിനാണ് അവനെ കൊല്ലാൻ ആവശ്യപ്പെടുന്നത്? അവൻ എന്ത് തെറ്റാണ് ചെയ്തത്?
പക്ഷേ എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചുകൂകി,
അവനെ ക്രൂശിക്കുക.
തനിക്ക് ജനാഭിപ്രായം മാറ്റാനാവില്ലെന്ന് പീലാത്തോസ് മനസ്സിലാക്കി. ജനങ്ങൾ കലാപം കൂട്ടിയേക്കുമെന്നും അയാൾ ഭയന്നു. അതിനാൽ പീലാത്തോസ് അല്പം വെള്ളമെടുത്ത് എല്ലാവരും കാണിക്കെ തന്നെ തന്റെ കൈകൾ കഴുകി. എന്നിട്ട് പീലാത്തോസ് പറഞ്ഞു,
ഇയാളുടെ മരണത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങളാണ് അതിനുത്തരവാദി.
ജനങ്ങളാകെ മറുപടി പറഞ്ഞു,
അവന്റെ മരണത്തിന് ഞങ്ങളായിരിക്കും ഉത്തരവാദി. അവന്റെ മരണത്തിന്റെ ശിക്ഷ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഏറ്റെടുക്കുന്നു.
പീലാത്തോസ് ബറബാസിനെ അവർക്കായി സ്വതന്ത്രനാക്കി. യേശുവിനെ ചാട്ടുകൊണ്ടടിക്കാൻ പീലാത്തോസ് ഭടന്മാരോട് ആജ്ഞാപിച്ചു. അനന്തരം യേശുവിനെ ക്രൂശിക്കാൻ പട്ടാളക്കാരെ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസിൻ്റെ പടയാളികൾ യേശുവിനെ ദേശാധികാരിയുടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. സൈനിക വ്യൂഹം മുഴുവനും അവൻ്റെ ചുറ്റും കൂടി. അവർ അവൻ്റെ വസ്ത്രം മാറ്റി ചുവന്ന ഒരു പുറംകുപ്പായം അണിയിച്ചു. അവർ ഒരു മുൾക്കിരീടം ഉണ്ടാക്കി അവരത് യേശുവിൻ്റെ തലയിൽ വച്ചു. അവൻ്റെ വലതു കൈയിൽ ഒരു വടിയും പിടിപ്പിച്ചു. എന്നിട്ട് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി,
യഹൂദരുടെ രാജാവേ
എന്ന് പറഞ്ഞ് അവർ പരിഹസിച്ചു. ഭടന്മാർ യേശുവിൻ്റെ മുഖത്ത് തുപ്പി. എന്നിട്ടവർ അവൻ്റെ കയ്യിൽ നിന്ന് വടി വാങ്ങി അവൻ്റെ തലയ്ക്ക് പലവട്ടം അടിച്ചു. അവനെ പരിഹസിച്ചതിന് ശേഷം പുറംകുപ്പായം മാറ്റി അവൻ്റെ സ്വന്തം കുപ്പായം തന്നെ വീണ്ടും ധരിപ്പിച്ചു. എന്നിട്ട് യേശുവിനെ ക്രൂശിക്കാൻ ദൂരേക്ക് കൊണ്ടുപോയി. ഭടന്മാർ യേശുവിനെയും കൊണ്ട് നഗരത്തിന് പുറത്തേക്ക് പോകുകയായിരുന്നു. അവർ മറ്റൊരാളെ കൊണ്ട് യേശുവിൻ്റെ കുരിശ് ചുമപ്പിച്ചു. കുറേനക്കാരനായ ശിമോൻ ആയിരുന്നു അത്. ഗോൽഗോഥ എന്ന സ്ഥലത്തേക്കാണ് അവർ അവനെ കൊണ്ടുപോയത്. തലയോട്ടികളുടെ സ്ഥലം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഗോൽഗോഥയിൽ വച്ച് ഭടന്മാർ യേശുവിന് കുടിക്കാൻ വീഞ്ഞു നൽകി. കയ്പ് ചേർത്ത വീഞ്ഞാണ് അവർ നൽകിയത്. യേശു അത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ വിസമ്മതിച്ചു. സൈനികർ അവനെ കുരിശിൽ തറച്ചു. അവർ അവൻ്റെ വസ്ത്രം വീതം വെക്കാൻ നറുക്കിട്ടു. ഭടന്മാർ അവിടെ ഇരുന്ന് യേശുവിനെ സശ്രദ്ധം വീക്ഷിച്ചു. കുറ്റം വെളിവാക്കുന്ന ശിലാശാസനം അവർ അവൻ്റെ തലയ്ക്കു മുകളിൽ എഴുതി തൂക്കി. ഇതാണ് യേശു, യഹൂദരുടെ രാജാവ് എന്നായിരുന്നു അത്. യേശുവിനോടൊപ്പം രണ്ട് മോഷ്ടാക്കളെയും അവർ ക്രൂശിച്ചു. ഒരാളെ അവൻ്റെ വലതുവശത്തും അപരനെ ഇടതുവശത്തും. അതുവഴി കടന്നു പോയവരൊക്കെ അവനെ ദുഷിച്ചു പറഞ്ഞു. അവർ തലകുലുക്കി പറഞ്ഞു,
ദൈവാലയം നശിപ്പിച്ച് വീണ്ടും പണിയാൻ കഴിയുമെന്ന് പറഞ്ഞവനല്ലേ നീ? സ്വയം രക്ഷപ്പെട്. നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക.
മഹാപുരോഹിതരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവിടെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ അവരും അവനെ പരിഹസിച്ചു. അവർ പറഞ്ഞു,
അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, പക്ഷേ സ്വയം രക്ഷിക്കാൻ അവന് കഴിയുകയില്ല. അവൻ ഇസ്രായേലിൻ്റെ രാജാവാണ് എന്ന് ആളുകൾ പറയുന്നു. അവൻ രാജാവാണെങ്കിൽ ഇപ്പോൾ തന്നെ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, അപ്പോൾ നമുക്കവനിൽ വിശ്വസിക്കാം. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം വേണമെങ്കിൽ അവനെ രക്ഷിക്കട്ടെ. അവൻ അവനെപ്പറ്റി പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്.
കൂടാതെ യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരുന്ന കള്ളന്മാരും അവനെ ദുഷിച്ചു പറഞ്ഞു. ഉച്ചയ്ക്ക് രാജ്യമാകെ ഇരുൾ വ്യാപിച്ചു. 3 മണിക്കൂർ നേരത്തേക്ക് ഈ ഇരുട്ട് നീണ്ടു നിന്നു. 3 മണിയോളമായപ്പോൾ യേശു ഉറക്കെ നിലവിളിച്ചു,
ഹേലി ഹേലി ലമ്മ സബക്താനി.
എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്താണ് എന്നെ കൈവിട്ടത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവിടെ നിന്നവരിൽ ചിലർ ഇത് കേട്ടു. അവർ പറഞ്ഞു,
അവൻ ഏലിയാവെ വിളിക്കുകയാണ്.
പെട്ടെന്ന് കൂട്ടത്തിലൊരാൾ ഓടിപ്പോയി ഒരു നീർപ്പഞ്ഞി കൊണ്ടുവന്നു. അയാളത് വിനാഗിരിയിൽ മുക്കി ഒരു കമ്പിൽ വെച്ച് കെട്ടി. എന്നിട്ടത് യേശുവിന് കുടിക്കാൻ നീട്ടിക്കൊടുത്തു. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞു,
വരട്ടെ, ഏലിയാവ് അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കാം.
യേശു വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞ് പ്രാണനെ വിട്ടു. യേശു മരിച്ചപ്പോൾ ദൈവാലയത്തിലെ തിരശീല നടുവേ രണ്ടായി കീറി. മുകളിൽ നിന്നും താഴെ വരെ ഭൂമി കുലുങ്ങുകയും പാറകൾ പൊട്ടുകയും ചെയ്തു. ശവക്കല്ലറകൾ എല്ലാം തുറക്കപ്പെടുകയും ദൈവത്തിൻ്റെ ആൾക്കാർ പലരും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവർ കല്ലറകളിൽ നിന്നും പുറത്തു വന്നു. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം അവർ വിശുദ്ധ നഗരത്തിലേക്ക് പോയി. പലരും അവരെ കണ്ടു. ശതാധിപനും യേശുവിന് കാവൽ നിന്ന പട്ടാളക്കാരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ടു. അവർ വളരെ ഭയന്നു പറഞ്ഞു,
അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു.
യേശുവിനെ ശുശ്രൂഷിക്കാൻ ഗലീലയിൽ നിന്ന് വന്നവരടക്കം അനേകം സ്ത്രീകളും അത് കാണുന്നുണ്ടായിരുന്നു. മഗ്ദല മറിയ, യാക്കോബിൻ്റെയും യോസയുടെയും മാതാവായ മറിയ, യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ എന്നിവരും ഉണ്ടായിരുന്നു. ആ സായാഹ്നത്തിൽ യോസെഫ് എന്ന് പേരായ ഒരു ധനികൻ യെരുശലേമിൽ വന്നു. അരിമത്ഥിയിൽ നിന്നും വന്ന അയാൾ യേശുവിൻ്റെ ശിഷ്യനായിരുന്നു. യോസെഫ് പീലാത്തോസിനെ സമീപിച്ച് യേശുവിൻ്റെ മൃതദേഹം ചോദിച്ചു. യോസെഫിന് യേശുവിൻ്റെ ശരീരം നൽകാൻ പീലാത്തോസ് പട്ടാളക്കാരോട് ആജ്ഞാപിച്ചു. യോസെഫ് പുതിയ തുണിയിൽ അവൻ്റെ ശരീരം പൊതിഞ്ഞു കൊണ്ടുപോയി. പാറ തുരന്നുണ്ടാക്കിയ പുതിയ കല്ലറയിൽ യോസെഫ് അവനെ സംസ്കരിച്ചു. കല്ലറ വലിയൊരു കല്ലുരുട്ടിവെച്ച് അടച്ചു. ഇതെല്ലാം ചെയ്തിട്ട് യോസെഫ് പോയി. മഗ്ദല മറിയയും മറിയ എന്നു പേരായ മറ്റേ സ്ത്രീയും അവിടെ കല്ലറക്കെതിർവശത്തായി ഇരുന്നു. അന്ന് ഒരുക്ക ദിവസമായിരുന്നു. അതിനടുത്ത ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുത്തേക്ക് പോയി. അവർ പറഞ്ഞു,
യജമാനനെ, ആ കപടവേഷധാരി ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞല്ലോ മൂന്ന് നാൾക്ക് ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന്. അതിനാൽ അവന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം മോഷ്ടിച്ചു കൊണ്ടുപോകുവാനിടയുണ്ട്. എന്നിട്ട് അവർക്ക് അവൻ ഉയർത്തെഴുന്നേറ്റതായി ആളുകളോട് പറയാമല്ലോ. ആ നുണ അവൻ അവനെപ്പറ്റി മുമ്പ് പറഞ്ഞിരുന്നതിലും ഭീകരമായിരിക്കും. അതുകൊണ്ട് മൂന്ന് നാൾ കഴിയുന്നതുവരേക്കും സുരക്ഷിതമായ കാവൽ ഏർപ്പെടുത്താൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.
പീലാത്തോസ് പറഞ്ഞു,
നിങ്ങൾക്കറിയാവുന്നത്ര മികച്ച രീതിയിൽ പട്ടാളക്കാരെയും കൊണ്ടുചെന്ന് അവിടെ കാവലിരിക്കുക.
അതിനാൽ അവരെല്ലാവരും ശവകുടീരത്തിൽ ചെന്ന് അവിടം സുരക്ഷിതമാക്കി. കല്ലറ അടച്ചിരുന്ന കല്ലിന് മുദ്ര വെച്ചും പട്ടാളക്കാരെ കാവലിരുത്തിയും അവരത് സുരക്ഷിതമാക്കി.